Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 32-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണെന്ന് പുതിയ നിയമപണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻറ്റ് ഡോക്ടർ ജേക്കബ് നാലുപറ MCBSന്റെ വചന വിചിന്തനം കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 38 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് രണ്ട് കാഴ്ചപ്പാടുകളാണ്. അതും ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന രീതിയിലുള്ള രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. ഒന്നാമത്തേത് സദുക്കായർ എന്ന് പറയുന്ന അന്നത്തെ മതഗണത്തിൻ്റെ കാഴ്ചപ്പാടും രീതിയാണ്. അവരുടെ കണ്ണുകളിലൂടെയും അവരുടെ വാക്കുകളിലൂടെയാണ് അവതരിക്കുന്നത്. സദുക്കായർ, അതും പുനരുത്ഥാനം നിഷേധിക്കുന്ന സദുക്കായരിൽ ചിലർ ഈശോയെ സമീപിച്ച് ചോദിച്ചു. അതായത് അവർക്ക് അവരുടെ കാഴ്ചപ്പാടും ചിന്താരീതിയും അനുസരിച്ച് പുനരുത്ഥാനം ഇല്ല എന്ന ഒരു ധാരണ. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർ ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്നു. 7 സഹോദരന്മാരുടെ കഥ പറയുമ്പോൾ അവരുദ്ധരിക്കുന്നത് ദൈവവചനത്തെയാ. മോശ കൽപ്പിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അതായത് തോറായുടെ, അന്നത്തെ ദൈവവചനത്തിൻ്റെ പ്രണേതാവായിട്ട് നിൽക്കുന്ന മോശ കൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ദൈവവചനത്തെ അവർ കൂട്ടുപിടിക്കുക. എന്തിന്? തങ്ങളുടെ ഒരു ബോധ്യത്തെ, തങ്ങളുടെ ഒരു താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്നു. അതിനുപയുക്തമായ ഒരു ദൈവവചനം തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നിട്ട് പറയുന്നു, ഞങ്ങൾ പറയുന്ന ശരിയാ, ഏത്? പുനരുത്ഥാനം ഇല്ല. ഇതൊരു ആറ്റിറ്റ്യൂഡാ, ഒരു മനോഭാവമാ, ഒരു വ്യാഖ്യാന രീതിയാ. ഏത്? എൻ്റെ ജീവിതത്തിൻ്റെ സങ്കല്പങ്ങളും താല്പര്യങ്ങളും സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ദൈവവചനത്തെ തപ്പിപ്പിടിച്ച് അതിനുപയുക്തമായത് കണ്ടുപിടിച്ച് അത് ന്യായീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഇതാണ് സദുക്കാരുടെ രീതി. ഈ രീതിക്ക് വിരുദ്ധമാണ് ഈശോ മുന്നോട്ട് വെക്കുന്ന രീതി. സദുക്കായരുടെ ഈ ചോദ്യത്തിനും ഈ പ്രശ്നത്തിനും ഉത്തരമായിട്ട് ഈശോ മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവൻ ഉദ്ധരിക്കുന്നതും ദൈവവചനത്തെ തന്നെയാണ്. ഈ അധ്യായത്തിലെ 37-ാമത്തെ വചനം, മോശ പോലും മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാ ഈശോ പറയുന്നത്. അതായത് മോശയുടെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ സങ്കല്പത്തെയും താല്പര്യത്തെയും സാധൂകരിക്കാൻ സദുക്കായര് ശ്രമിക്കുമ്പോൾ ഈശോയും തേ മോശയുടെ വചനത്തെ തന്നെയാണ് കൂട്ടുപിടിക്കുന്നത്. എന്നിട്ടോ ആ രീതിയുടെ വ്യത്യാസം ഇതാ. അതായത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ, സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കാൻ, സ്വന്തം കാഴ്ചപ്പാടുകളെ ക്രമീകരിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ക്ലൂ മനസ്സിലാകണമെങ്കിൽ ഈശോ പറയുന്ന വചനം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മോശ മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ വിളിക്കുന്നത് അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോവിൻ്റെ ദൈവമെന്നുമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മോശയ്ക്ക് മുമ്പ്, എത്രയോ മുമ്പ് അബ്രാഹവും ഇസഹാക്കും യാക്കോബും മരിച്ചു മണ്ണടിഞ്ഞില്ലാതായിപ്പോയി. എന്നിട്ടും വിളിക്കുന്നത് അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അങ്ങനെയല്ലാതെ മോശ പറയുന്നത് പരേതനായ അബ്രാഹത്തിൻ്റെ ദൈവം, പരേതനായ ഇസഹാക്കിൻ്റെ ദൈവം, പരേതനായ യാക്കോബിൻ്റെ ദൈവം എന്നല്ല. ദ ഗോഡ് ഓഫ് ലേറ്റ് ഏബ്രഹാം, ലേറ്റ് ഐസക് ആൻഡ് ലേറ്റ് യാക്കോബ് എന്നല്ല. മറിച്ച് അബ്രാഹത്തിൻ്റെ ദൈവം, അർത്ഥം അബ്രാഹം ഇപ്പോഴും ജീവിക്കുന്നു, ഇസഹാക്ക് ഇപ്പോഴും ജീവിക്കുന്നു, യാക്കോബ് ഇപ്പോഴും ജീവിക്കുന്നു, 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും. അർത്ഥം മരണത്തിനപ്പുറത്തേക്ക് കടന്നുപോയെങ്കിലും അവരൊന്നും ഇല്ലാതായി തീർന്നിട്ടില്ല, മരിച്ച് അവർ മറ്റൊരു രീതിയിൽ ഇന്നും ജീവിക്കുന്നു. ഇതിൽ വ്യാഖ്യാന രീതിയാ, കാഴ്ചപ്പാടിൻ്റെ രീതിയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈശോ ദൈവവചനം അതിൻ്റെ വ്യാഖ്യാനത്തിൽ, അതിൻ്റെ രീതിയിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കാഴ്ചപ്പാടിനെ രൂപീകരിക്കാൻ ദേ സദുക്കായരോട് ആവശ്യപ്പെടുക. എടാ, വചനം പറയുന്നത് ഇതാണ്, മരിച്ചവരുടെ അല്ല, ജീവിച്ചിരിക്കുന്ന അബ്രാഹത്തിൻ്റെയും ജീവിച്ചിരിക്കുന്ന ഇസഹാക്കിൻ്റെയും ജീവിച്ചിരിക്കുന്ന യാക്കോബിൻ്റെയും ദൈവമെന്നാണ്. അതുകൊണ്ട് ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുക, അതിൻ്റെ വെളിച്ചത്തിൽ നിന്റെ ജീവിതത്തെ നീ പുനർവ്യാഖ്യാനിക്കുക. അല്ലാതെ നിന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിക്കുകയല്ല, നിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അതിന് പറ്റിയ ഉതകിയ വചനത്തെ സ്വീകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ദൈവവചനത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും നവീകരിക്കുകയും തിരുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇതാണ് സദുക്കായുടെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഘടകവിരുദ്ധമായിട്ട് ഈശോ പറഞ്ഞു തരുന്ന കാഴ്ചപ്പാട്. വചനത്തെ സമീപിക്കുമ്പോൾ ഒരിക്കലേ എനിക്കൊരു കൂട്ടുകാരൻ ജൂബി, ധനികനാണ്, നല്ല പ്രസ്ഥാനവുമായിട്ട് വ്യവസായവുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ നവീകരണത്തിൽ വന്ന് ജീവിതം നവീകരണ പ്രസ്ഥാനത്തിൽ വന്ന് കൂടുതൽ തമ്പുരാനോടും വചനത്തോടും അടുത്തു ജീവിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു പ്രാവശ്യം വൈകുന്നേരം എന്നെ ഫോൺ വിളിച്ചു. ഒരു സംശയം ഞാൻ പറഞ്ഞു. പറഞ്ഞു, ജൂബി, അതെ, നമ്മൾ കത്തോലിക്കര് ദശാംശം കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഞാൻ അവനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ? അതെ, ഈയിടെ ഒരു ധ്യാനഗുരു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ദശാംശം നിർബന്ധമായിട്ടും എല്ലാ കത്തോലിക്കരും കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചു, എന്നിട്ട് പറഞ്ഞു ഈ ദശാംശം കൊടുക്കുന്നത് ഉപവിക്ക് വേണ്ടി, ആതുരാലയങ്ങൾക്ക് കൊടുക്കുന്നതൊന്നും ആ കണക്കിൽ പെടുത്താൻ പറ്റില്ല, മറിച്ച് വചനപ്രഘോഷണത്തിന് കൊടുക്കുന്നത് മാത്രമേ ദശാംശമായിട്ട് കരുതുള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ സംശയം, ദശാംശം അത് വൻ സാമ്പത്തികമായ ഉയർച്ചയുള്ള ആസ്തിയുള്ള മനുഷ്യനാ, ഇതിൻ്റെ പത്തിലൊന്ന് തേ കൊടുക്കണോ വേണ്ടയോ? ഞാൻ അവനോട് പറഞ്ഞു, തേ എവിടെയാ ദശാംശം കൊടുക്കണമെന്ന് ദൈവവചനം പറയുന്നത്? പഴയ നിയമത്തിലാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. 12 ഗോത്രങ്ങൾക്കായിട്ട് വാഗ്ദത്ത ഭൂമി വീതം വെച്ചപ്പോൾ ഒരു ഗോത്രത്തിന് വീതമില്ലാതെ വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഹരിയാണത്. എന്നാൽ കത്തോലിക്കനെ സംബന്ധിച്ചും ഏതൊരു നല്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ബൈബിള് വ്യാഖ്യാനിക്കേണ്ടത്, ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം വ്യാഖ്യാനിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയാണ്. അതാ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്, അതും സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിലെ ക്രിസ്തു എന്തു പറയുന്നു ഈ ദശാംശത്തെക്കുറിച്ച്? ഞാൻ അവനോട് ചോദിച്ചു, ഏതെങ്കിലും സുവിശേഷ ഭാഗത്ത് ഈശോ ദശാംശം കൊടുക്കണം, ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ പറഞ്ഞു, അവൻ കേട്ടിട്ടില്ല. സത്യം അതാ, ഈശോ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. കത്തോലിക്കനെ സംബന്ധിച്ചും യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടാ പ്രധാനം. ദശാംശം കൊടുക്കാൻ നമുക്കാർക്കും ബാധ്യതയില്ല. അവന് സന്തോഷമായി. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ധനികനായ ഒരു യുവാവ് ഈശോയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് നിത്യരക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. ഈശോ പറഞ്ഞു, എടാ പ്രമാണങ്ങളൊക്കെ പാലിക്കും. അവൻ പറഞ്ഞു, എല്ലാ പ്രമാണവും ചെറുപ്പം മുതൽ ഞാൻ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിത്യരക്ഷ ഉറപ്പാന്ന് ഈശോ പറയുമെന്നാ. പക്ഷേ ഈശോ അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അതേ, ഈശോ ആവശ്യപ്പെടുന്നത് ദശാംശം കൊടുക്കാനല്ല, മുഴുവൻ 100%, ദശമല്ല, ശതം, മുഴുവനും കൊടുക്കാനാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇതാണ് ക്രിസ്തു ശിഷ്യനോടുള്ള ഈശോയുടെ ആഹ്വാനം. 10 100 കൊടുക്കുക. 100 കൊടുക്കുമ്പോഴോ മിച്ചം കയ്യിലൊന്നുമില്ല. മിച്ചം കയ്യിലൊന്നുമില്ലാത്തവൻ എന്താ ചെയ്യുന്നത്? തമ്പുരാനിലേക്ക് കൈ ഉയർത്തും, തമ്പുരാനിലേക്ക് കൈ നീട്ടും. ഫലമോ, അവൻ സ്ഥിരമായിട്ട് തമ്പുരാൻ എന്ന വലിയ നിക്ഷേപത്തിൽ ആശ്രയിച്ചു ജീവിക്കുന്നവനാകും. അവനാണ് ക്രിസ്തു ശിഷ്യൻ. ഇതാ ഈശോ ആവശ്യപ്പെടുന്നത്. ഈ സംഭവത്തിലും ധ്യാനഗുരുവിൻ്റെയും വ്യാഖ്യാന രീതി എന്തായിരുന്നു? തനിക്ക് ഉപയുക്തമായ വചനമെടുത്തങ്ങ് ഉപയോഗിക്കുക. ഈശോ പറയുന്നത് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ, അത് ധ്യാനഗുരുവിനും ബാധകമാ. എന്നാൽ ധ്യാനഗുരു എന്നാ ചെയ്യുന്നത്? ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ ദശാംശം, ഇത് ക്രിസ്തു ശിഷ്യന് വിരുദ്ധമായ മനോഭാവമാണ്. കൊടുക്കാൻ ഈശോ പറയുമ്പോൾ മുഴുവൻ പോരട്ടെ എന്നുള്ള തൂമ്പായുടെ മനോഭാവം. നമുക്ക് ബുദ്ധിമുട്ടാണ് ദൈവവചനം പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ആ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ വ്യാഖ്യാനിക്കാനും നവീകരിക്കാനും വീണ്ടും വിലയിരുത്താനും മനംമാറ്റത്തിന് തയ്യാറാകാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് വചനത്തിനനുസരിച്ചുള്ള ജീവിതമുണ്ടാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ദൈവവചനത്തെ അനുദിനവും ആഴ്ചയിലൊരിക്കലെങ്കിലും സ്വീകരിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ സ്വീകരിക്കുമ്പോഴും വചനത്തെ സമീപിക്കുമ്പോഴും എൻ്റെ സൗകര്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് വചനത്തെ സ്വീകരിക്കാനും തിരഞ്ഞെടുക്കാനും വളച്ചൊടുക്കാനും ശ്രമിക്കാതെ നീ വചനത്തിലൂടെ എന്നോട് പറയുന്നത്, പ്രത്യേകിച്ച് ഈശോയെ, സുവിശേഷത്തിലെ നിൻ്റെ അരുളപ്പാടിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ നവീകരിക്കാൻ, എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ചിട്ടപ്പെടുത്താനുള്ള വലിയ കൃപയും മനസ്സും എനിക്കെപ്പോഴും തരണമേ. അങ്ങനെ നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്ക്, എൻ്റെ വഴിയിൽ വഴികാട്ടി, എൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലും പ്രത്യാശയുടെ ദീപം ആയി മാറട്ടെ. ആമേൻ.
ഗുരുവചനം
ഞാൻ കേട്ടു സാദരം,
ആ വചനം
തെളിയും ചേതസിൽ ഗുരുനാഥനോതും വചനങ്ങളോ
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം,
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം.
ഗുരുവചനം
ഞാൻ കേട്ടു സാദരം,
ആ വചനം
തെളിയും ചേതസിൽ ഗുരുനാഥനോതും വചനങ്ങളോ
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം,
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം.
ഈ ഗാനം ആലപിച്ചത് രാധിക തിലകും കെ ജി മാർക്കോസുമാണ്. രചന ഫാദർ സ്റ്റാനിസ്ലാവസ് കാക്കനാട്ട്, തിരുവല്ല. സംഗീതം ജെറി അമൽദേവ്.
എല്ലാ ദിനവും പോയിടേണം ഗുരുവിൻ്റെ പാദം പതിഞ്ഞ മാർഗേ, കണ്ടു ഞാൻ നീങ്ങിടേണം മുകളിലാ സിയോനിലെത്തും വരെ,
കാൽപാടു കണ്ടു ഞാൻ നീങ്ങിടേണം മുകളിലാ സിയോനിലെത്തും വരെ. ഗുരുവചനം
ഞാൻ കേട്ടു സാദരം,
ആ വചനം
തെളിയും ചേതസിൽ ഗുരുനാഥനോതും വചനങ്ങളോ
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം,
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം.
ഗുരുവചനം
ഞാൻ കേട്ടു സാദരം,
ആ വചനം
തെളിയും ചേതസിൽ ഗുരുനാഥനോതും വചനങ്ങളോ
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം,
ലഘുവാക്കി മാറ്റുന്ന ക്ലേശം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് എം സി ബി എസ് സഭാംഗമായ ജേക്കബ് നാലുപറ അച്ഛൻ പങ്കുവച്ച ആണ്ടുവട്ടം 32-ാം വാരം ഞായറാഴ്ചത്തെ വചന വിചിന്തനമാണ്.